Today we will study about the transport of carbon dioxide from the tissue to the lungs. So in normal conditions, an average of 4 ml of carbon dioxide will be transported from the tissue to the lung by every 100 milliliter of blood. Appo oro 100 milliliter of blood um egadesham 4 ml carbon dioxide nammada tissues il ninnu lungilekku transport cheyyunnundu. ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മൂന്ന് വഴികളിലൂടെയാണ്. ദർ ആർ ത്രീ വേസ് ത്രൂ വിച്ച് ദിസ് കാർബൺ ഡയോക്സൈഡ് ഇസ് ട്രാൻസ്പോർട്ട്. സോ ബിഫോർ ദാറ്റ് ഇറ്റ് ഇസ് കാർബൺ ഡയോക്സൈഡ് ഇസ് ദ മെറ്റബോളിക് വേസ്റ്റ് ഫോംഡ് ഇൻ ദ സെൽസ് പ്രസൻറ്റ് ഇൻ എ ടിഷ്യൂ. മെറ്റബോളിക് റിയാക്ഷൻസിൻ്റെ ഒരു വേസ്റ്റാണ് കാർബൺ ഡയോക്സൈഡ്. ഈ ടിഷ്യൂ സെൽസിലുള്ള ഫോം ചെയ്തിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ദാറ്റ് വിൽ ഡിഫ്യൂസ് ഔട്ട് ഓഫ് ദ ടിഷ്യൂ ടു ദ സ്പേസ് ബിറ്റ്വീൻ ദ സെൽസ് ടു ദ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് and then it enters into the blood. Avadunathu moonu vazhika transport aava. So in first form it is dissolved through the plasma. Plasma ile water il dissolve edittu carbon dioxide transported aagum. Only 7% of carbon dioxide transport occurs through this mechanism. Then the second way, it will enter into the RBC where it combines with hemoglobin. So in combination with hemoglobin, it is transported from the tissue to the lung, because at the tissue the hemoglobin has dissociated with oxygen. It has let oxygen free. Now some amount of hemoglobin will be free to carry carbon dioxide and take it to the lung. So that is the second way. Appo ingane carbon dioxide um hemoglobinum kodi combine cheyidundagana aa compound ne vilikkana perana carbaminohemoglobin, and 20% of carbon dioxide transport occurs through this way. The majority of carbon dioxide transport takes place through plasma in the form of bicarbonates. നമ്മൾ ആദ്യം പ്ലാസ്മയിലൂടെ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ആകുന്ന കാര്യം പറഞ്ഞു. അത് ഡിസോൾഡ് ഫോമിൽ കാർബോണിക് ആസിഡ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. എന്നാൽ 70% ഓഫ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടും പ്ലാസ്മയിലൂടെ ബൈ കാർബണേറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ആകുക. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. സോ വി വിൽ ഫസ്റ്റ് ഗോ ടു ദ ഷോർട്ടസ്റ്റ് മെത്തേഡ്. ഐ മീൻ ദ മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ഡിസോൾഡ് ഫോം ത്രൂ പ്ലാസ്മ. So the carbon dioxide which has diffused out of the tissue will enter into the blood plasma, where it dissolves in plasma water and it forms, and carbon dioxide plus water combines to form carbonic acid, and in this form it will reach the lung. At the lung, this carbonic acid will dissociate into carbon dioxide and water, and this carbon dioxide enters into the lung alveoli. And I already told you only 7% of carbon dioxide transport occurs through this way. Appo namukku parayam every 100 milliliter of blood carries carbon dioxide carries 0.3 ml of carbon dioxide through this mechanism. ee oru mechanism vadi aage 4 ml carbon dioxide ana 100 ml blood transport kiya, adil 0.3 ml of carbon dioxide ee method il kodeyana transport aagunathu. Now we will go to the second mechanism. അതായത് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് ട്രാൻസ്പോർട്ട് ആകുന്നത്. ഏകദേശം 20% കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ഈ വഴിക്കാണ് നടക്കുക. സോ ദ കാർബൺ ഡയോക്സൈഡ് വിൽ റിയാക്ട് റെഡിലി വിത്ത് ദി അമീൻ റാഡിക്കൽസ് ഓഫ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾസ്. ഹീമോഗ്ലോബിൻ്റെ അമിനോ ഗ്രൂപ്പുമായിട്ടാണ് അമീൻ റാഡിക്കൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് അതൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയി മാറും. ഇറ്റ് ഇസ് കോൾഡ് എസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. ഈ കാർബമിനോ ഹീമോഗ്ലോബിൻ ക്വൈറ്റ് അൺസ്റ്റേബിൾ ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഡിസോസിയേറ്റ്. അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അപ്പോൾ ഈ രീതിയിൽ കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് കുറച്ച് കാർബൺ ഡയോക്സൈഡ് ടിഷ്യൂവിൽ നിന്നും ലങ്ങിലേക്ക് പോകും. ലങ്ങിലെത്തുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡും ഈ കാർബമിനോ ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് റിലീസാകും. ആൻഡ് ദിസ് കാർബൺ ഡയോക്സൈഡ് ഇസ് റിലീസ്ഡ് ഇൻ ടു ദി ആൽവിയോലൈ, ബിക്കോസ് ഇൻ ദ ആൽവിയോലൈ ദ PCO2 ഇസ് ലോവർ ദാൻ ഇൻ ദ പൾമണറി കാപ്പിലറീസ്. അതായത് ബ്ലഡിലുള്ള PCO2നെക്കാട്ടിലും കുറവാണ് ആൽവിയോലൈക്കകത്തുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ. അതുകൊണ്ട് ഈ ബ്ലഡിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് ആൽവിയോലസിനകത്തേക്ക് എത്തും. അപ്പോൾ ആകെ 4 ml കാർബൺ ഡയോക്സൈഡ് ആണ് ട്രാൻസ്പോർട്ട് ആകുന്നതെങ്കിൽ അതിൽ 1.5 ml ഈ മെത്തേഡിൽ കൂടെയാണ് ട്രാൻസ്പോർട്ട് ആകുക. സോ എവറി 100 ml ഓഫ് ബ്ലഡ് വിൽ ട്രാൻസ്പോർട്ട് അറൌണ്ട് 1.5 ml ഓഫ് കാർബൺ ഡയോക്സൈഡ് ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. Now we will go to the prominent mechanism that carries carbon dioxide from the tissue to the lung. That is as bicarbonates through the plasma. this involves a series of chemical reactions. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടിഷ്യൂവിൽ നിന്നും ഡിഫ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അത് ബ്ലഡിൽ ഇറ്റ് വിൽ എൻ്റർ ഇൻ ടു ദി ബ്ലഡ് വെർ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദി ആർ ബി സി ആൻഡ് ദർ ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് ദ വാട്ടർ ഇൻസൈഡ് ദി ആർ ബി സി ടു ഫോം കാർബോണിക് ആസിഡ്. സോ ദ സെയിം തിങ് വി ഹാവ് ഡിസ്കസ്ഡ് ആസ് ദി ഫസ്റ്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻസ് വിത്ത് പ്ലാസ്മ വാട്ടർ ടു ഫോം കാർബോണിക് ആസിഡ്. Here, carbon dioxide combines with the water inside the RBC to form carbonic acid. So, why it is so? അതായത് ബ്ലഡിൽ കൂടെ തന്നെ രണ്ട് വഴിക്ക് ബ്ലഡിൽ പ്ലാസ്മയിലും ആർ ബി സിയിലും ഈ റിയാക്ഷൻ നടക്കുന്നുണ്ട്, ദ ഫോർമേഷൻ ഓഫ് കാർബോണിക് ആസിഡ്. ബട്ട് വൈ ഇറ്റ് ഇസ് മോർ പ്രോമിനൻ്റ്ലി ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ആർ ബി സി, ഇറ്റ് ഇസ് ബിക്കോസ് ദി ആർ ബി സി കണ്ടെയ്ൻസ് എൻ എൻസൈം വിച്ച് ഇസ് കോൾഡ് ആസ് കാർബോണിക് അൺഹൈഡ്രേസ്. ഇത് ആർ ബി സിക്ക് അകത്തുള്ളത്, പ്ലാസ്മയിൽ വളരെ നോമിനൽ എമൗണ്ട്സ് ഓഫ് കാർബോണിക് അൺഹൈഡ്രേസേ ഉള്ളൂ. അപ്പോൾ കാർബോണിക് അൺഹൈഡ്രേസിൻ്റെ റിയാക്ഷൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അബൌട്ട് 5000 times ആണ് അതിൻ്റെ കെറ്റാലിറ്റിക് എബിലിറ്റി. അപ്പോൾ പ്ലാസ്മയിൽ കാർബൺ ഡൈ ഓക്സൈഡ്, പ്ലാസ്മ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആകുന്നതിനെക്കാട്ടിലും 5000-fold ഫാസ്റ്റ് ആയിട്ട് ആർ ബി സിക്ക് അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആകും. അതുകൊണ്ടാണ് ആർ ബി സിക്ക് അകത്ത് ഇത് ഒരു പ്രോമിനൻറ്റ് മെക്കാനിസം ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ എൻസൈം ഈ റിയാക്ഷൻ റേറ്റ് ഏകദേശം 5000-fold ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അധികം കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും പ്ലാസ്മ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ ഉണ്ടാവില്ല, കാരണം ഭൂരിഭാഗം കാർബൺ ഡൈ ഓക്സൈഡും ആർ ബി സിക്ക് അകത്ത് ഡിസോൾവ് ചെയ്ത് കാർബോണിക് ആസിഡായിട്ട് മാറും. ആൻഡ് കാർബോണിക് ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് എൻസൈം വിച്ച് ഇസ് കോൾഡ് ആസ് കാർബോണിക് അൺഹൈഡ്രേസ്. ഇനി ഈ കാർബോണിക് അൺഹൈഡ്രേസ് ഇസ് എ സിങ്ക് കണ്ടെയ്നിങ് എൻസൈം, അതൊരു സിങ്ക് കണ്ടെയ്നിങ് എൻസൈം ആണ്. ആൻഡ് ഇറ്റ് ഇസ് കൺസിഡേർഡ് ടു ബി ദി ഫാസ്റ്റസ്റ്റ് എൻസൈം, നമ്മുടെ ബോഡിയിലുള്ള ഫാസ്റ്റസ്റ്റ് എൻസൈം ആണ് കാർബോണിക് അൺഹൈഡ്രേസ്. ഇനി വാട്ട് ഹാപ്പൻസ് ടു ദിസ് കാർബോണിക് ആസിഡ് ഫോംഡ് ഇൻസൈഡ് ദ ആർ ബി സി? ഈ ആർ ബി സിക്ക് അകത്ത് ഫോം ചെയ്യുന്ന കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് H+ ബൈകാർബണേറ്റ് അയോണുമായിട്ട് മാറും, ഹൈഡ്രജൻ അയോണും ബൈകാർബണേറ്റ് അയോണുമായിട്ട് മാറും. ആൻഡ് ദിസ് റിയാക്ഷൻ ഇസ് ഓൾസോ കാറ്റലൈസ്ഡ് ബൈ കാർബോണിക് അൺഹൈഡ്രേസ്. സോ ദ ഫസ്റ്റ് റിയാക്ഷൻ ഈസ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ ടു ഫോം കാർബോണിക് ആസിഡ് H2CO3 ആൻഡ് ദിസ് കാർബോണിക് ആസിഡ് വിൽ ഡിസോസിയേറ്റ് ഇൻ ടു H+ ആൻഡ് HCO3- ആൻഡ് ബോത്ത് ദീസ് റിയാക്ഷൻസ് ആർ കാറ്റലൈസ്ഡ് ബൈ കാർബോണിക് അൺഹൈഡ്രേസ്. ഇനി ഈ സമയത്ത് ആർ ബി സിക്കകത്തുള്ള ഹീമോഗ്ലോബിൻ്റെ അവസ്ഥ എന്താണ്? അതായത് ആർ ബി സിക്കകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്, ഈ ഹീമോഗ്ലോബിൻ ഇപ്പോൾ ഓക്സിജനുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഒരു ബഫറിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, ഹീമോഗ്ലോബിൻ ഹാസ് ഗോട്ട് എ ബഫറിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? അതിൻ്റെ ബഫറിംഗ് പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ട് ദിസ് ഹീമോഗ്ലോബിൻ വിച്ച് ഹാസ് നൗ ഡിസോസിയേറ്റഡ് വിത്ത് ഓക്സിജൻ, ഓക്സിജനുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഹീമോഗ്ലോബിൻ ഉടനെ തന്നെ ഈ H+ അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്യും. സോ മോസ്റ്റ് ഓഫ് ദി H+ അയോൺസ് വിച്ച് ഹവ് ജസ്റ്റ് ഫോംഡ് ബൈ ദ ഡിസോസിയേഷൻ ഓഫ് കാർബോണിക് ആസിഡ് വിൽ നൗ കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ ഇൻസൈഡ് ദ RBC ടു ഫോം ഹീമോഗ്ലോബിനിക് ആസിഡ്, ബിക്കോസ് ദ ഹീമോഗ്ലോബിൻ പ്രോട്ടീൻ ഇസ് എ ആസിഡ് ബേസ് ബഫർ. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഹാപ്പൻസ് ടു ദ ബൈകാർബണേറ്റ് അയോൺസ്? അതായത് H+ ബൈകാർബണേറ്റ് അയോൺസും ആണല്ലോ ഫോം ചെയ്തത്, എന്താണ് ബൈകാർബണേറ്റ് അയോൺസിന് സംഭവിക്കുക? ഇപ്പോൾ ധാരാളം ബൈകാർബണേറ്റ് അയോൺസ് ആർ ബി സിക്ക് അകത്ത് ഫോം ചെയ്യും. ആർ ബി സിക്ക് അകത്തുള്ള ബൈകാർബണേറ്റ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്ത് പറ്റും? ഈ ബൈകാർബണേറ്റ് അയോൺസ് ഒക്കെ വേഗം തന്നെ ആർ ബി സിയിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് പ്ലാസ്മയിലേക്ക് പോകും. ഓക്കെ, സോ ദീസ് ബൈകാർബണേറ്റ് അയോൺസ് വിൽ ഡിഫ്യൂസ് ഫ്രം ദ ആർ ബി സി ടു ദ പ്ലാസ്മ. അപ്പോൾ എന്ത് പറ്റും? ഈ ആർ ബി സിയുടെ അയോണിക് ഇക്വിലിബ്രിയം അപ്സെറ്റ് ആകും, ആൻഡ് ദ ഇലക്ട്രിക്കൽ ബാലൻസ് ബിറ്റ്വീൻ ദ ആർ ബി സി ആൻഡ് ദ പ്ലാസ്മ വിൽ ഓൾസോ ബി ഡിസ്റ്റർബ്ഡ്. കാരണം എന്താ, കുറേ നെഗറ്റീവ് ചാർജുള്ള ബൈകാർബണേറ്റ് അയോൺസ് ആർ ബി സിയിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് പ്ലാസ്മയിലേക്ക് പോയി. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ബാലൻസ് റീഗെയിൻ ചെയ്യാൻ വേണ്ടി, ഈ അയോണിക് ഇക്വിലിബ്രിയം റീഗെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് പറ്റും? എത്ര നമ്പർ ഓഫ് ബൈകാർബണേറ്റ് അയോൺസ് ആർ ബി സിയിൽ നിന്നും പ്ലാസ്മയിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോയോ അത്രയും നമ്പർ ക്ലോറൈഡ് അയോൺസ് പ്ലാസ്മയിൽ നിന്നും ആർ ബി സിക്കകത്തേക്ക് കയറും. ഓക്കെ, സോ ദർ വിൽ ബി ട്രാൻസ്ഫർ ഓഫ് ക്ലോറൈഡ് അയോൺസ് ഫ്രം ദ പ്ലാസ്മ ടു ദ ആർ ബി സി. to nullify the effect of diffusion of bicarbonate ions. Bicarbonate ions are RBC il ninnum plasma ilekku porathu poyadine nullify cheyan vendi equal number of chloride ions plasma il ninnum RBC kathekku kerum. Appo idu sadhyamakkunnathu oru carrier protein aanu, RBC membrane il ulla carrier protein, ayinte peru bicarbonate chloride carrier protein aanu. And this carrier protein is able to shuttle these two ions in opposite directions at fast speed. ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റാപ്പിഡ് റേറ്റിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള പ്രോട്ടീൻ ആണ് ബൈകാർബണേറ്റ് ക്ലോറൈഡ് കാരിയർ പ്രോട്ടീൻ. സോ ദിസ് വിൽ ഹെൽപ്പ് ഇൻ ഡിഫ്യൂഷൻ ഓഫ് ബൈകാർബണേറ്റ് അയോൺ ഔട്ട് ആൻഡ് ക്ലോറൈഡ് അയോൺ ഇൻ. അപ്പോൾ ഈ ഒരു മെക്കാനിസത്തിൻ്റെ പേരാണ് ക്ലോറൈഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഹാംബർഗർ ഫിനോമിനൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് ആർ ബി സിക്കകത്ത് ക്ലോറൈഡ് കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. ലങ്ങിനെ അപേക്ഷിച്ച് ടിഷ്യൂവിലായിരിക്കും ആർ ബി സിക്കകത്ത് ക്ലോറൈഡ് കണ്ടൻറ്റ് കൂടുതൽ. കാരണം ഈ ക്ലോറൈഡ് ഷിഫ്റ്റ് എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നത് ടിഷ്യൂവിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ക്ലോറൈഡ് ഷിഫ്റ്റ് ഓർ ഹാംബർഗർ ഫിനോമിനൻ. സോ ഇതെല്ലാം ഇപ്പോൾ ടിഷ്യൂവിൽ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ലങ്ങിലേക്ക് പുറപ്പെടുക. ഓക്കെ, ഇനി ദ ക്വസ്റ്റ്യൻ ഇസ് എങ്ങനെയാണ് ഈ ക്ലോറൈഡ് അയോൺസ് പ്ലാസ്മയിൽ നിന്ന് ആർ ബി സിയിലേക്ക് വന്നത്? എവിടെ നിന്നാണ് ക്ലോറൈഡ് അയോൺ പ്ലാസ്മയിൽ വന്നത്? പ്ലാസ്മയിൽ ഓൾറെഡി സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ഈ സോഡിയം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് എൻ എ പ്ലസും സി എൽ മൈനസും ആവും. ഈ സി എൽ മൈനസ് അയോൺ ആണ് ആർ ബി സിക്കകത്തേക്ക് വന്നത്. അതേസമയം എച്ച് സി ഒ ത്രീ മൈനസ് അയോൺ ആർ ബി സിയിൽ നിന്നും പ്ലാസ്മയിലേക്ക് പോയിട്ടുണ്ട്. ദാറ്റ് വിൽ കമ്പൈൻ വിത്ത് ദ ഫ്രീ എൻ എ പ്ലസ് ടു ഫോം സോഡിയം ബൈകാർബണേറ്റ് ഇൻ ദ പ്ലാസ്മ. അപ്പോൾ ഇത് സോഡിയം ബൈകാർബണേറ്റ് ആകും. ഈ പുറത്തേക്ക് വന്ന എച്ച് സി ഒ ത്രീ മൈനസ് അയോൺസ് ഇപ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത് എൻ എ പ്ലസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് എൻ എ എച്ച് സി ഒ ത്രീ അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ആകും. ഓക്കെ, കയറി വന്ന ക്ലോറൈഡ് എന്താ ചെയ്യുക? അതായത് ഈ ഹീമോഗ്ലോബിൻ ഓക്സിജനെ കൊണ്ടുവരുമ്പോൾ അതെന്ത് രീതിയിലാണ് വരണത്? അതൊരു ബഫർ ആയതുകൊണ്ട് ഇറ്റ് കംസ് ഇൻ ദ ഫോം ഓഫ് കെ എച്ച് ബി ഒ ടു, വെർ കെ സ്റ്റാൻഡ്സ് ഫോർ പൊട്ടാസ്യം അയോൺ, എച്ച് ബി ഇസ് ഹീമോഗ്ലോബിൻ ആൻഡ് ഒ ടു ഇസ് ഓക്സിജൻ. സോ ഓക്സിജൻ ഡിസോസിയേറ്റ്സ്, അപ്പോൾ കെ പ്ലസും ഡിസോസിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇപ്പോൾ കെ പ്ലസ് ഫ്രീ ആയി. ഈ കെ പ്ലസിന് പകരമാണ് എച്ച് ബിയിലേക്ക് ഇപ്പോൾ എച്ച് പ്ലസ് കയറി കമ്പൈൻ ചെയ്തത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന എച്ച് പ്ലസ് ഇറ്റ് റെഡ്ലി കമ്പൈൻ വിത്ത് എച്ച് ബി ടു ഫോം ഹീമോഗ്ലോബിനിക് ആസിഡ് എന്ന് പറഞ്ഞു. അപ്പോൾ കെ പ്ലസ് ഫ്രീ ആയി. ഈ കെ പ്ലസ് ആർ ബി സിക്കകത്തേക്ക് കയറി വന്ന് ക്ലോറൈഡ് അയോണുമായിട്ട് കമ്പൈൻ ചെയ്ത് കെ സി എൽ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയും റിയാക്ഷൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ടിഷ്യൂവിൻ്റെ ലെവലിൽ ബ്ലഡിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻസിനെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് വി വിൽ ജസ്റ്റ് റീകളക്ട് ദീസ് റിയാക്ഷൻസ്. അതായത് കാർബൺ ഡയോക്സൈഡ് ആദ്യം ടിഷ്യൂവിൽ നിന്നും ബ്ലഡിലേക്ക് കടക്കും, പ്ലാസ്മയിൽ നിന്നും ആർ ബി സിക്കകത്തേക്ക് കടക്കും. ആർ ബി സിക്കകത്ത് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ കാർബൺ ഡയോക്സൈഡും വാട്ടറും കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ആകും. ഈ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് എച്ച് പ്ലസും എച്ച് സി ഒ ത്രീ മൈനസും ആകും. ഈ എച്ച് സി ഒ ത്രീ മൈനസ് അയോൺ ഈ ഉണ്ടായ എച്ച് പ്ലസ് സൂൺ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് എച്ച് എച്ച് ബി അല്ലെങ്കിൽ ഹീമോഗ്ലോബിനിക് ആസിഡ് ഉണ്ടാകും. എച്ച് സി ഒ ത്രീ മൈനസ് അയോൺസ് പ്ലാസ്മയിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. പ്ലാസ്മയിലുള്ള എൻ എ സി എൽ ഡിസോസിയേറ്റ് ചെയ്ത് എൻ എ പ്ലസും സി എൽ മൈനസും ആകും. എച്ച് സി ഒ ത്രീ മൈനസ് അയോൺസ് എത്ര എണ്ണം ആർ ബി സിയിൽ നിന്ന് പ്ലാസ്മയിലേക്ക് ഡിഫ്യൂസ് ആയോ അത്രയും സി എൽ മൈനസ് അയോൺസ് പ്ലാസ്മയ്ക്കകത്തേക്ക് ആർ ബി സിക്കകത്തേക്ക് കയറും. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ആസ് ക്ലോറൈഡ് ഷിഫ്റ്റ്. ഇനി പ്ലാസ്മയിൽ ഡിഫ്യൂസ് ചെയ്ത് വന്ന ബൈകാർബണേറ്റ് അയോണും സോഡിയം അയോണും കൂടെ കമ്പൈൻ ചെയ്ത് സോഡിയം ബൈകാർബണേറ്റ് ആകും. ആർ ബി സിക്കകത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് വന്ന സി എൽ മൈനസ് കെ പ്ലസുമായിട്ട് കമ്പൈൻ ചെയ്ത് കെ സി എൽ ആകും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബ്ലഡ് ടിഷ്യൂവിൽ നിന്നും ലങ്ങിലേക്ക് പോകുന്ന സമയത്ത് വെൻ ഇറ്റ് സ്റ്റാർട്സ് ഫ്രം ദ ടിഷ്യൂ ടു ദ ലങ് ഇറ്റ് ഹാസ് ഗോട്ട് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്, ദാറ്റ് ഇസ് ഇറ്റ് വിൽ ബി ഹാവിങ് എച്ച് എച്ച് ബി ഓർ ഹീമോഗ്ലോബിനിക് ആസിഡ് ആൻഡ് കെ സി എൽ ഇൻസൈഡ് ദ ആർ ബി സി and it will be having sodium bicarbonate in the plasma. So the question is, all these mechanisms started off as a method to transport carbon dioxide. So the question is, where is this carbon dioxide now? Carbon dioxide evade? Appo nammala reaction recollect edam adhi, adayathu carbon dioxide water um combine cheythu carbonic acid aayi, ആ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് ബൈകാർബണേറ്റ് ആയി. ആ ബൈകാർബണേറ്റ് പ്ലാസ്മയിലേക്ക് മൂവ് ചെയ്ത് സോഡിയമായിട്ട് കമ്പൈൻ ചെയ്ത് സോഡിയം ബൈകാർബണേറ്റ് ആയി. അപ്പം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ബ്ലഡിന് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കാർബൺ ഡയോക്സൈഡ് ഇപ്പോൾ സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് പ്ലാസ്മയിൽ കിടപ്പുണ്ട്. സോ ഇറ്റ് ഇസ് ഇൻ ദിസ് വേ ദാറ്റ് ദ ബ്ലഡ് ലീവ്സ് ദ ടിഷ്യു ഫോർ ദ ലങ്. ഇനി ലങ്ങിലെത്തിയാൽ എന്ത് സംഭവിക്കും? ലങ്ങിലെത്തിക്കഴിഞ്ഞാൽ ഈ ഹോൾ റിയാക്ഷൻ സീരീസ് റിവേഴ്സ്ഡ് ആകും. ദ ഹോൾ റിയാക്ഷൻ സീരീസ് ഗെറ്റ് റിവേഴ്സ്ഡ്. എന്ത് പറ്റും? ഈ ഹീമോഗ്ലോബിൻ വിൽ സൂൺ, ഹീമോഗ്ലോബിൻ ഇപ്പോൾ ഡിയോക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് ഇരിക്കുന്നത്, ബിക്കോസ് അത് ടിഷ്യൂവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് ഡിയോക്സി ഹീമോഗ്ലോബിൻ. ബട്ട് വെൻ ഇറ്റ് റീച്ചസ് ദ ലങ്, ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇസ് ഹൈ. സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു കമ്പൈൻ വിത്ത് ഓക്സിജൻ. സോ ദിസ് ഡിയോക്സി ഹീമോഗ്ലോബിൻ, ടി ഫോമിലായിരുന്ന ഡിയോക്സി ഹീമോഗ്ലോബിൻ ഇപ്പോൾ ആർ ഫോം അസ്യൂം ചെയ്യും. ആൻഡ് ഹീമോഗ്ലോബിൻ ഹാസ് ടു ടേക്ക് അപ്പ് ഓക്സിജൻ നൗ. അപ്പം എന്ത് പറ്റും? ഈ ഹീമോഗ്ലോബിൻ ഇപ്പോൾ ഹീമോഗ്ലോബിനിക് ആസിഡ് അല്ലെങ്കിൽ HHB ആയിട്ട് ഇരിക്കുന്നത്, ഈ HHB വേഗം തന്നെ ഡിസോസിയേറ്റ് ചെയ്യും, എന്നിട്ട് H+ അയോൺ റിലീസ് ചെയ്യും, എന്നിട്ട് അത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. അതേസമയം RBCയിലുള്ള KCl ഡിസോസിയേറ്റ് ചെയ്ത് K+ Cl- ആവും. പ്ലാസ്മയിലുള്ള ബൈകാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് സോഡിയം ബൈകാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് സോഡിയവും ബൈകാർബണേറ്റും ആകും. ഓക്കെ, അപ്പോൾ ഈ റിയാക്ഷൻ ഒക്കെ റിവേഴ്സ് ആകും. HHB ഡിസോസിയേറ്റ് ചെയ്ത് H+ HB ആകും. ഇറ്റ് വിൽ റിലീസ് H+ അയോൺസ് ആൻഡ് ദിസ് HB വിൽ കമ്പൈൻ വിത്ത് ഓക്സിജൻ. ദി KCl ഇൻസൈഡ് ദ RBC വിൽ ഡിസോസിയേറ്റ് ടു ഫോം K+ ആൻഡ് Cl-, ആൻഡ് ദിസ് K+ ഓൾസോ കമ്പൈൻസ് വിത്ത് HBO2 ടു ഫോം KHBO2, which is now in a buffered condition. പ്ലാസ്മയിലുള്ള സോഡിയം ബൈകാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് സോഡിയവും ബൈകാർബണേറ്റും, ബൈകാർബണേറ്റ് തിരിച്ച് RBCക്കകത്തേക്ക് വരും. RBCക്കകത്ത് ഡിസോസിയേറ്റ് ചെയ്ത KCl Cl- പുറത്തേക്കും വരും. ഓക്കെ, പുറത്തേക്ക് വന്ന് അത് സോഡിയമായിട്ട് കമ്പൈൻ ചെയ്ത് എഗെയിൻ സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറും. ഇനി RBCക്കകത്ത് ഇപ്പോൾ HHB H+നെ റിലീസ് ചെയ്തിരുന്നു, ആ ബൈകാർബണേറ്റ് അയോൺ തിരിച്ച് RBCക്കകത്തേക്ക് കയറി വന്നു. ഈ H+ ബൈകാർബണേറ്റ് അയോണും കൂടെ കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ആകും. ഈ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായി മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് അവിടെ നിന്ന് ലങ് ആൽവിയോലയിലേക്ക് പോകും. ഓക്കെ, സോ വാട്ട് എവർ ഹാപ്പൻഡ് ഇൻ ദ ടിഷ്യൂ ലെവൽ ഓർ വാട്ട് എവർ റിയാക്ഷൻസ് ഹാപ്പൻ ഇൻ ദ ടിഷ്യൂ ലെവൽ വിൽ ഗെറ്റ് റിവേഴ്സ്ഡ് ഇൻ ദ ലങ്. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. ഇപ്പം എന്തൊക്കെ റിയാക്ഷൻസ് ടിഷ്യൂവിൽ നടന്നോ അത് മുഴുവൻ ലങ്ങിൽ റിവേഴ്സ് ആകും. സോ വി വിൽ ജസ്റ്റ് റീകളക്ട് ദോസ് റിയാക്ഷൻസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ ലങ്. ഇൻ ദ ലങ് ദിസ് സോഡിയം ബൈകാർബണേറ്റ് ഇൻ ദ പ്ലാസ്മ വിൽ ഡിസോസിയേറ്റ് ഇൻ ടു സോഡിയം ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്. KCl ഇൻ ദ RBC ഡിസോസിയേറ്റ്സ് ടു ഫോം K+ ആൻഡ് Cl-. HHB വിൽ ഡിസോസിയേറ്റ് ടു ഫോം H+ ആൻഡ് HB. ദിസ് ബൈകാർബണേറ്റ് അയോൺ ഡിഫ്യൂസസ് ബാക്ക് ടു ദ RBC. Cl- diffuses back to the plasma. HB will combine with oxygen and K+ to form buffered oxyhemoglobin. The H+ now will combine with the bicarbonate ion which has come from the plasma to form H2CO3. അതായത് കാർബോണിക് ആസിഡ് ഉണ്ടാകും. ഈ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ നിന്നും RBCയിൽ നിന്നും പ്ലാസ്മയിലേക്ക് ഡിഫ്യൂസ് ചെയ്യും, തുടർന്ന് ആൽവിയോലയിലേക്ക് പോകും. സോ ദിസ് ഇസ് ഹൗ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ടേക്സ് പ്ലേസ്. സോ ദിസ് ഇസ് ദ പ്രോമിനൻറ്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അറൌണ്ട് 70% ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ഒക്കേഴ്സ് ത്രൂ ദിസ് മെക്കാനിസം ആസ് സോഡിയം ബൈ കാർബണേറ്റ് ത്രൂ ദ പ്ലാസ്മ. ഇനി ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, whenever the hemoglobin binds with oxygen, it will readily displace carbon dioxide from it. അതായത് ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യാൻ റെഡിയാണ്, അതിനെ ക്യാരി ചെയ്യാൻ റെഡി ആണെങ്കിൽ പോലും എപ്പോഴാണോ ഓക്സിജന്റെ പ്രസൻസ് ഉള്ളത്, PO2 എപ്പോൾ കൂടുന്നോ റെഡിലി ഇറ്റ് വിൽ ഡിസോസിയേറ്റ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് ഓക്സിജൻ എപ്പോൾ അതുമായി കമ്പൈൻ ചെയ്തോ അത് വേഗം തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യും. ഈ എഫക്റ്റിന്റെ പേരാണ് ഹാൽഡെയ്ൻ എഫക്റ്റ്. ഇതിൻ്റെ നേരെ തിരിച്ചാണ് ബോർ എഫക്റ്റ്. ബോർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ബോർ എഫക്റ്റ് മീൻസ് ടിഷ്യൂവിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഓക്സിജനെ വിട്ടുകൊടുക്കുന്നതാണ് ബോർ ഇഫക്റ്റ്. അത് ടിഷ്യൂവിലാണ് നടക്കുക. വേറെസ് ലങ്ങിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ ഹീമോഗ്ലോബിൻ കാർബൺ ഡൈ ഓക്സൈഡിനെ വിട്ടുകൊടുക്കുന്നതാണ് ഹാൽഡെയ്ൻ എഫക്റ്റ്. സോ ബോർ ഇഫക്റ്റ് ഇസ് ഓപ്പറേഷണൽ ഇൻ ദ ടിഷ്യൂ, ഹാൽഡെയ്ൻ ഇഫക്റ്റ് ഇസ് ഓപ്പറേഷണൽ ഇൻ ദ ലങ്. ബോർ ഇഫക്റ്റ് ഇസ് കൺസേൺഡ് വിത്ത് ദ റിലീസ് ഓഫ് ഓക്സിജൻ from hemoglobin, whereas Haldane effect is concerned with the release of carbon dioxide from hemoglobin. അപ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ലങ്ങിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹീമോഗ്ലോബിൻ ഒരു സ്ട്രോങ്ങർ ആസിഡായിട്ട് മാറും. സോ വെൻ ഹീമോഗ്ലോബിൻ വെൻ ഇറ്റ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ഇൻ ദ ലങ് ഇറ്റ് വിൽ ബിക്കം എ സ്ട്രോങ്ങർ ആസിഡ് ആൻഡ് ദിസ് വിൽ ഡിസ്പ്ലേസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ ബ്ലഡ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിൻ അസിഡിക് ആയിട്ട് മാറും, അതൊരു സ്ട്രോങ്ങർ ആസിഡായിട്ട് മാറും. കാരണം ഈ സമയത്ത് അതിന് ലെസ് ടെൻഡൻസിയാണ്. അപ്പോൾ സ്ട്രോങ്ങർ ആസിഡായിട്ട് മാറുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് ലെസ് ടെൻഡൻസി ടു കമ്പൈൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം കാർബാമിനോ ഹീമോഗ്ലോബിൻ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതിൽ നിന്ന് ഡിസോസിയേറ്റ് ആകും. കാർബൺ ഡൈ ഓക്സൈഡ് വിൽ ഗെറ്റ് ഡിസോസിയേറ്റഡ് ഫ്രം ഹീമോഗ്ലോബിൻ. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിൻ്റെ കൂടെ കാർബാമിനോ ഹീമോഗ്ലോബിനായിട്ടാണ് വന്നത്. പക്ഷേ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഇറ്റ് വിൽ ബിക്കം എ സ്ട്രോങ്ങർ ആസിഡ് ആൻഡ് ഇറ്റ് വിൽ ഹൗ എവർ ട്രൈ ടു ഡിസ്പ്ലേസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ഇറ്റ്. ദ സെക്കൻഡ് ഇസ് ദാറ്റ് ഈ ഹീമോഗ്ലോബിൻ ഹൈ ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ അസിഡിക് ആണല്ലോ. അപ്പോൾ എന്ത് പറ്റും? അത് വേഗം വേഗം എച്ച് പ്ലസ്സിനെ റിലീസ് ചെയ്യും. കാരണം ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത ഉടനടി ഹീമോഗ്ലോബിനിക് ആസിഡ് എച്ച് പ്ലസ്സിനെ റിലീസ് ചെയ്യുക. ഈ എച്ച് പ്ലസ്സിന് എന്താ ടെൻഡൻസി? ബൈകാർബണേറ്റ് അയോണായിട്ട് കമ്പൈൻ ചെയ്യാൻ. അപ്പോൾ അത് ഈ ഫോം ചെയ്യുന്ന എച്ച് പ്ലസ്സൊക്കെ, ഈ റിലീസാകുന്ന എച്ച് പ്ലസ്സൊക്കെ ബൈകാർബണേറ്റ് അയോണുമായിട്ട് കമ്പൈൻ ചെയ്യും. അത് കാർബൺ ഡൈ ഓക്സൈഡ് ആകും. കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേറ്റ് കാർബോണിക് ആസിഡ് ആകും. ഈ കാർബോണിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആകും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോലയ്ക്കകത്തേക്ക് എൻ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഹീമോഗ്ലോബിൻ അസിഡിക് ആകും. അപ്പോൾ അതിന് രണ്ട് ടെൻഡൻസീസ് ആണുള്ളത്. ഒന്ന്, എത്രയും പെട്ടെന്ന് അതിൻ്റെ കയ്യിലുള്ള കാർബമിനോ ഹീമോഗ്ലോബിനിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്ത് ചാടിക്കുക. സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സോ ദ മോർ ഹൈലി അസിഡിക് ഹീമോഗ്ലോബിൻ ഹാസ് ലെസ് ടെൻഡൻസി ടു കമ്പൈൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം കാർബമിനോ ഹീമോഗ്ലോബിൻ. സോ ഇറ്റ് വിൽ ഡിസ്പ്ലേസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻറ്റ് ഇൻ കാർബമിനോ ഹീമോഗ്ലോബിൻ. രണ്ട്, ഹൈലി അസിഡിക് ആയിട്ടുള്ള ഓക്സി ഹീമോഗ്ലോബിൻ, അതായത് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതോറും എച്ച് പ്ലസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക എച്ച് എച്ച് ബിന്ന്. ഈ എച്ച് പ്ലസ് ഉടനടി എച്ച് സി ഒ ത്രീ മൈനസ് അയോണുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ എത്രയും എച്ച് പ്ലസ് റിലീസ് ആകുന്നു അത്രയും എച്ച് സി ഒ ത്രീയുമായിട്ട് അത് കമ്പൈൻ ചെയ്യും. അങ്ങനെ അത്രയും കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ എച്ച് ടു സി ഒ ത്രീ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ എച്ച് ടു സി ഒ ത്രീ ഉണ്ടായ ഉടനെ ഉടനെ അത് ഡിസോസിയേറ്റ് ചെയ്ത് സി ഒ ടുവും എച്ച് ടു ഓം കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആകും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്ത് ആൽവിയോലയ്ക്കകത്തേക്ക് പോകും ഫ്രം ദ ബ്ലഡ്. So this is called as Haldane effect. The binding of oxygen with hemoglobin tends to displace carbon dioxide from the blood. This effect is called as Haldane effect. And with this, carbon dioxide transport can be wound up.